الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രം റുഖിയ, അത് ഏതാണ് എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. എന്താണ് റുഖിയ, എന്താണ് മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിശ്ചയിച്ച പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അവ ബാധിക്കാതെ തടുക്കുന്നതിനു വേണ്ടി, അതല്ലെങ്കിൽ അവ ബാധിച്ചാൽ അവ മാറ്റുന്നതിനു വേണ്ടി ചൊല്ലുന്ന ചില വാക്കുകൾക്കാണ് മന്ത്രം എന്ന് പറയുന്നത്. രോഗം ബാധിച്ചാൽ അത് മാറാൻ, കണ്ണീർ ബാധിക്കാതിരിക്കാൻ, ഇതിനൊക്കെയാണല്ലോ മന്ത്രിക്കുന്നത്. ഈ മന്ത്രം ഇസ്ലാമിൽ അനുവദിക്കപ്പെടണമെങ്കിൽ പ്രധാനപ്പെട്ട 5 നിബന്ധനകളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. ആ 5 നിബന്ധനകളിൽ ഒന്നാമത്തേത് أن تكون بكلام الله أو بأسمائه وصفاته. الله عند القرآن كوندو عند نامنگل كوندو وشيشنگل كوندو آئر كنا. رند أن تكون رندام تيد أن تكون باللسان العربي مندرم عربي باشي لآئر كنا. മൂന്നാമത്തേത് അൻ യഅതഖിദ അന്ന റുഖിയത ലാ തുഅസ്സിറു ബിദാതിഹ ബൽ ബിതഖ്ദീരില്ലാഹ്. മന്ത്രം അതിന് സ്വയം ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖദർ അതാണ് എല്ലാ കാര്യങ്ങളിലെയും അവസാനത്തെ വാക്ക്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാ കാര്യത്തിലും അവസാനം. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് തീരുമാനിച്ചോ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും മാറി മറിയുകയില്ല. അതിന്റെ അർത്ഥം മന്ത്രിച്ചതുകൊണ്ടോ മന്ത്രിക്കാതിരുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല എന്നല്ല. ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിൽ പെട്ടതാണ് മന്ത്രം. അത് ഉപയോഗപ്പെടുത്തണം, പക്ഷെ ഏത് കാരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും അള്ളാഹുവിന്റെ വിധി അതിന് ഫലമുണ്ടാകരുത് എന്നാണെങ്കിൽ അത് സംഭവിക്കുകയില്ല. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. മരുന്നും ഭക്ഷണവും ഒക്കെ അങ്ങനെ തന്നെയാണ്. മരുന്ന് കഴിച്ചാൽ രോഗം മാറും എന്നത് അള്ളാഹു നിശ്ചയിച്ച കാരണമാണ്. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം മാറില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം മാറിയേക്കാം. അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴിലാണ്. അതുപോലെ തന്നെയാണ് മന്ത്രവും. നാലാമത്തെ കാര്യം, അല്ലാ യഅതമിദ അലൈഹ ബൽ യഅതമിദ അലല്ലാഹി അസ്സ വജൽ. ഒരാൾ മന്ത്രത്തെയല്ല അവന്റെ പ്രയാസങ്ങളിൽ അവലംബമായി കാണേണ്ടത്, അള്ളാഹുവിനെയാണ്. അങ്ങനെയാകാൻ പാടില്ല ഏതു കാര്യങ്ങളിലും. അൽ ഇഅതിമാദു അലൽ അസ്ബാബ് ശിർക്കുൻ, കാരണങ്ങളിൽ അവലംബം കാണുക എന്നത് ശിർക്കാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ച കാരണങ്ങൾ അവയിൽ ഒരാൾ അവസാന അവലംബം കാണുക എന്നത് ചിലപ്പോൾ ശിർക്കുൻ അക്ബറാകും, ചില സന്ദർഭങ്ങളിൽ ശിർക്കുൻ അസ്ഗറാകും. അതൊരിക്കലും പാടില്ല. അള്ളാഹുവിലാണ് അവൻ ഏത് കാര്യത്തിലും അവലംബമാക്കേണ്ടത്. ചില ആളുകൾ അവന്റെ ദുനിയാവിലെ കച്ചവടം, അതിനെ അവൻ കാണുന്നത് അവന്റെ അവസാന അവലംബമായിക്കൊണ്ടാണ്. അതിന് ഉപദ്രവം വരുത്തുന്ന ഒരു കാര്യവും അവൻ ദീനിന്റെ കാര്യമാകട്ടെ ദുനിയാവിൻ്റെതാകട്ടെ ചെയ്യുകയില്ല. കച്ചവടമാണ് അവന്റെ അരികിൽ അവസാനത്തെ വാക്ക് എന്ന രൂപത്തിലേക്ക് പരിപൂർണമായി അവൻ മാറിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഷിർക്കുൻ അക്ബർ തന്നെയാകും, പൂർണമായി മാറിയാണ്. എന്നാൽ അങ്ങനെയായിട്ടില്ല. പക്ഷെ കച്ചവടത്തോടുള്ള അവന്റെ ഹൃദയബന്ധം കഠിനമായിരിക്കുന്നു. അള്ളാഹുവിനെ അവൻ മറക്കുന്നില്ല, എങ്കിൽ പോലും അവന്റെ ഹൃദയബന്ധം കഠിനമായിരിക്കുന്നു കച്ചവടവുമായി. എപ്പൊ നോക്കിയാൽ അതിനെക്കുറിച്ച് തന്നെ, ഇതില്ലായിരുന്നെങ്കിൽ എന്റെ കഥ എന്താവുമായിരുന്നു, ഈ കച്ചവടം ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു. അതങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത് എന്നിങ്ങനെ എപ്പോൾ നോക്കിയാലും കച്ചവടത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ശിർക്കുൻ അസ്ഗറിലേക്ക് വഴി തെളിക്കുന്നതാണ്. റസൂലുള്ള പറഞ്ഞല്ലോ, തഈസ അബ്ദു ദിനാർ, തഈസ അബ്ദു ദിർഹം, തഈസ അബ്ദുൽ ഖമീസ, തഈസ അബ്ദുൽ ഖമീല, തഈസ വൻ തകസ് ഇദാ ശീക ഫലൻ തഖഷ്. ദീനാറിന്റെ അടിമ നശിക്കട്ടെ, ദിർഹമിന്റെ അടിമ നശിക്കട്ടെ, വസ്ത്രത്തിന്റെ അടിമ നശിക്കട്ടെ, പുതപ്പിന്റെ അടിമ നശിക്കട്ടെ, അവൻ നശിക്കുകയും അവന്റെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയും ചെയ്യട്ടെ. ഒരു മുള്ളു കുത്തിയാൽ അത് പുറത്തേക്ക് എടുക്കാൻ പോലും അവന് സാധിക്കില്ല. എന്നാൽ ദുനിയാവിൽ എന്തെങ്കിലും ചെറിയ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആകെ പ്രയാസത്തിലായി. അപ്പൊ ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അത് റുഖയയിലും വരാൻ പാടില്ല. ഇതൊക്കെ ഒരു കാരണം മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാ പരിഹാരങ്ങളും നൽകുന്നവൻ എന്നത് അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം, അല്ല യകൂൻ റാഖി മിൻ അഹ്ലി സഹറതി വശ്ശഅവദ മിൻ അഹ്ലി സിഹ്റി വശ്ശഅവദ. സിഹറിന്റെയും അതുപോലെ തന്നെ ദുഷിച്ച മന്ത്രവാദത്തിന്റെയും ആളുകൾ അവരാകരുത് മന്ത്രിക്കുന്നത്. മന്ത്രിക്കുന്ന ആളുകൾ തൗഹീദുള്ളവരായിരിക്കണം. അവർ ഇസ്ലാമിൽ ദീനിൽ അറിവുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ശിർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാഹിറന്മാരുടെ അടുക്കൽ എന്തായാലും മന്ത്രിപ്പിക്കാൻ ചെല്ലാൻ പാടില്ല. മന്ത്രവാദികളായ ഇസ്ലാമിന്റെ ദീനിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ കൊണ്ട് മന്ത്രിപ്പിക്കരുത്. മറിച്ച് മന്ത്രിപ്പിക്കേണ്ടത് സലാഹുള്ള നന്മയുള്ള ആളുകളുടെ അരികിൽ ആയിരിക്കണം, തൗഹീദുള്ള ആളുകളുടെ അരികിൽ ആയിരിക്കണം, അതിൽ ശ്രദ്ധയുള്ള ആളുകളുടെ അരികിൽ ആയിരിക്കണം. ഈ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒരാൾ സലഫിയാണ് എന്ന് ബോധ്യപ്പെട്ട് അയാളടുത്ത് പോയാൽ മതി. അങ്ങനെ മന്ത്രിക്കേണ്ടി വന്നാൽ, ഒരുത്തന് അങ്ങനെ എന്തെങ്കിലും പോകേണ്ടി വന്നാലോ എന്തെങ്കിലും ആവശ്യപ്പെടേണ്ടി വന്നാലോ, ഇത്തരം അഖീദയിൽ ശരിയായ മാർഗത്തിൽ നിൽക്കുന്നവരുടെ അടുക്കൽ ചെല്ലുക. കാരണം ഇത് മന്ത്രം എന്നത് ശിർക്കിലേക്ക് പോകുന്ന വഴികളുണ്ട്, തൗഹീദിൽ നിലനിൽക്കുന്ന വഴികളുമുണ്ട്. ഇത് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമല്ലാതെ നമ്മൾ ഈ കാര്യത്തിലേക്ക് എടുത്തു ചാടരുത്. അഞ്ചാമത്തെ കാര്യം അതാണ്. ആറാമത്തെ കാര്യമായി കഴിഞ്ഞ തവണ ഒന്ന് പറഞ്ഞിരുന്നു, അല്ല തക്കൂന അർറുഖ്യ ബിദ്ഇയ ഔ മുഹറമ. റുഖ്യ എന്നത് ബിദ്അത്തായ വഴികളിലൂടെയുള്ള റുഖ്യയാകാൻ പാടില്ല, മന്ത്രമാകാൻ പാടില്ല. അതിന് ഉദാഹരണങ്ങൾ പലതും നമ്മൾ ഇന്നെ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളയുടെയോ സഹാബത്തിന്റെയോ സലഫുകളുടെ അടുക്കൽ ഒരു മാതൃകയും ഇല്ലാത്ത, ഒരു അടിസ്ഥാനവും കാണാൻ കഴിയാത്ത പുത്തൻ വഴികൾ. അതിൽപ്പെട്ടതാണ് പിശാചിനോട് സഹായം തേടിക്കൊണ്ടുള്ള വഴികൾ, ഷെയ്ത്താനോട് സഹായം ചോദിക്കുക എന്നത്, ജിന്നിനോട് സഹായം ചോദിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് മുസ്ലിമീങ്ങളായ ജിന്നുകളെ അറിയാമായിരുന്നു. അല്ലേ, ഇന്ന് നമുക്ക് ജിന്ന് വന്നു കഴിഞ്ഞാൽ ഓഹൻ എന്താ പറയുന്നത് അത് അറിയാന്നല്ലാതെ അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിൽ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ ജിന്നുകളെ നേരിട്ട് പരിചയമുണ്ട്.
ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ജിന്നിനെ വിളിച്ചതായി കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ജിന്നിനോട് സഹായം തേടിയതായി കാണുന്നുണ്ടോ? മന്ത്രം പ്രയാസം ബാധിച്ച, ജിന്ന് ബാധിച്ച, ബുദ്ധിമുട്ടുകൾ ബാധിച്ച ഏതെങ്കിലും ഒരാൾ വരുമ്പോൾ ആ ഒരു ദിവസം കാത്തിക്ക് ഞാൻ വരുന്നു വരട്ടെ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞത് ഉറച്ച സംഭവമില്ല. മുസ്ലിമീങ്ങളായ ജിന്നുകളാണ് മുന്നിലുള്ളത് എന്ന് ഉറപ്പുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളോട് സഹായം തേടുന്നത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഉറപ്പ് ഒന്നും തന്നെ ഇല്ലാത്ത പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾ അത് ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടും അർഹരാണ്. റസൂലുള്ളാഹി അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ആ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ടായിരുന്നു എങ്കിൽ റസൂലും സഹാബത്തും അതിലേക്ക് മുൻകടക്കുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞത് പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, എന്താണ് മന്ത്രിക്കുന്നതിൻ്റെ വിധി? നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാമിൽ വിധിവിലക്കുകൾ അഞ്ചു രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ വാജിബാണ്, അല്ലെങ്കിൽ സുന്നത്താണ്, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ മക്രൂഹാണ്, അല്ലെങ്കിൽ മുബാഹാണ്, അനുവദനീയമാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധം, ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം, ചെയ്യാൻ ഒരിക്കലും പാടില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായി അള്ളാഹു കൽപ്പിച്ച, എന്നാൽ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ശിക്ഷിക്കില്ല എന്ന് സമാധാനപ്പെടുത്തിയ കാര്യങ്ങൾ. മക്രൂഹ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ, അവന് ഇഷ്ടം, നീ അത് ഒഴിവാക്കുന്നതിനെ മക്രൂഹ് എന്ന് പറയും. മുബാഹ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. റുഖിയയുടെ കാര്യത്തിൽ ഇസ്ലാമിൽ എന്താണ് റുഖിയയുടെ വിധി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം നമുക്ക് പറയുക സാധ്യമല്ല. മറിച്ച് റുഖിയയുടെ വിധി ആളുകളുടെയും അവസ്ഥകളുടെയും മാറ്റമനുസരിച്ച് വിധി മാറും. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം, റുഖിയ ചെയ്യുന്നയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്നത് സുന്നത്താണ്, മുസ്തഹബാണ്. നിന്റെ അരികിൽ ഒരു പ്രയാസം അനുഭവിക്കുന്നയാളെ നീ കണ്ടു, അത് ചിലപ്പോൾ നിന്റെ കുട്ടിയായിരിക്കാം, നിന്റെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, കുടുംബത്തിലുള്ള ആളുകളായിരിക്കാം, അയൽവാസികളായിരിക്കാം, ആരും ആവട്ടെ, ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ നീ കണ്ടാൽ അയാൾക്ക് റുഖിയ ചെയ്തു കൊടുക്കുക എന്നത് സുന്നത്താണ്, മുസ്തഹബായ കാര്യമാണ്. അതിനുള്ള തെളിവ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം അദ്ദേഹം അതിൽ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ലദഗത് റജുലൻ മിന്ന അഖ്റബുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഒരു തേള് കടിച്ചു, ഒരു തേള് കുത്തി. വനഹ്നു ജുലൂസുൻ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയാണ്. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് അർഖി, അപ്പോൾ റസൂലുള്ളാഹിയോട് കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ പറഞ്ഞു, നബിയെ, ഞാൻ ഇയാൾക്ക് മന്ത്രിച്ചു കൊടുക്കട്ടെ. ഒരാളെ തേള് കടിച്ചു, അപ്പോൾ ഒരാൾ പറഞ്ഞു, നബിയെ, ഞാൻ ഇയാൾക്ക് മന്ത്രിച്ചു കൊടുക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫലിയഫഅൽ, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അവനത് ചെയ്യട്ടെ. എങ്ങനെയാണ് ഈ ഹദീസിൽ നിന്ന് മന്ത്രിച്ചു കൊടുക്കുന്നത് മുസ്തഹബാണെന്ന് മനസ്സിലായത്? അയാൾക്ക് തേളിന്റെ കടിയേറ്റപ്പോൾ അള്ളാഹുവിന്റെ റസൂലും മറ്റു സഹാബികളും അവിടെ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കുക എന്നത് വാജിബായിരുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഉടനടി പോയി മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ റസൂലുള്ള അങ്ങനെ ചെയ്തില്ല. സഹാബികളിൽ ഒരാൾ ചോദിക്കുകയാണ്, നബിയെ, ഞാൻ മന്ത്രിച്ചു കൊടുക്കട്ടെ. അപ്പോൾ തന്നെ റസൂലുള്ള പറഞ്ഞ വാക്ക് നോക്കൂ, നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഫലിയഫഅൽ, നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവൻ സഹായിക്കട്ടെ. ഇതാണ് മന്ത്രിച്ചു കൊടുക്കുന്നതിൻ്റെ വിധി. ഇത് മുസ്തഹബ്ബാണ്. എന്തുകൊണ്ടാണ് ഇത് മുസ്തഹബ്ബാണ് എന്നത് പറയുന്നതിനോടൊപ്പം അത് ഞാനൊന്ന് ഊന്നി പറയട്ടെ, ഇത് മുസ്തഹബ്ബാണ്, സുന്നത്താണ് എന്നത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ചിലപ്പോൾ ചില ആളുകൾ കാണാം, ഒരാളെ ചോദിക്കും, നിങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ എത്ര, ഞാൻ പഠിച്ചിട്ടില്ല, എന്താ നീ പഠിക്കാത്ത, ഇതൊക്കെ അറിയണ്ടേ. അങ്ങനെ ഒരാളെ ചോദിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അയാൾ അയാളുടെ സ്വന്തം മന്ത്രിക്കുന്നുണ്ട്, കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്, കുടുംബക്കാർക്ക് മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു, റുഖ്യ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇത് ഒരു സുന്നത്തായ കാര്യമാണ്. അതിൻ്റെ അർത്ഥം ഇത് സുന്നത്താണ്, അത് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നല്ല, മറിച്ച് ഇത് പഠിക്കണം, നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്, നമ്മുടെ സഹോദരങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, അതല്ലെങ്കിൽ അത് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാത്തവരെ കളിയാക്കാനോ ചീത്ത പറയാനോ ആക്ഷേപിക്കാനോ ഒന്നും നിനക്ക് അർഹതയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആക്ഷേപിക്കാത്ത ഒരു കാര്യത്തിന് നീ എങ്ങനെയാണ് ആക്ഷേപിക്കുക? അള്ളാഹു ഒരു കാര്യം സുന്നത്തായി നിശ്ചയിക്കുകയും നീ എങ്ങനെയാണ് അത് വാജിബാക്കി മാറ്റുകയും ചെയ്യുക? അതിന് നിനക്ക് അർഹതയില്ല. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവർ പറയും റുഖ്യ എന്നത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ഇസ്ലാമിലെ നിയമത്തെ കൊച്ചാക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത് ഇത് റസൂലുള്ളയുടെ സുന്നത്താണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാർഗമാണ്. ആ മാർഗം സ്വീകരിക്കുകയും അത് നിലനിർത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് പ്രാവർത്തികമാക്കുന്നത്. അവൻ പ്രശംസിക്കപ്പെടേണ്ടവനാണ്, പുകഴ്ത്തപ്പെടേണ്ടവനാണ്. അവൻ ചെയ്തത് ഒരു നന്മയാണ്, അത് കുറവായ കാര്യമല്ല. അപ്പൊ ഈ രണ്ടു വശത്തേക്കും മാറാൻ പാടില്ല. സുന്നത്തായ ഒരു കാര്യത്തെ വാജിബിന്റെ കോലത്തിലും ആക്കേണ്ടതില്ല, അത് ഒരു പ്രതിഫലവും ഇല്ലാത്ത ഒരു വെറും പ്രണിയാണ് എന്ന രൂപത്തിലും ആക്കേണ്ടതില്ല. മറിച്ച് ഓരോന്നിനും അള്ളാഹു എന്തൊരു പദവിയാണോ വെച്ചുകൊടുത്ത് അവിടെ വെച്ചുകൊടുക്കാൻ, അത് സലഫികളുടെ രീതിയാണ്, ബിദഅത്തുകാരുടെ രീതികളിൽ പെട്ടതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അവൻ പറഞ്ഞ പ്രാധാന്യത്തിൽ നിന്ന് കൂട്ടിയോ കുറച്ചോ അല്ലാതെ ഒരു ബിദഅത്തുകാരനെ നിനക്ക് കാണാൻ പറ്റൂല. ഒരു ബിദഅത്തുകാരനാണെങ്കിൽ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ പ്രാധാന്യം ഒന്നല്ലെങ്കിൽ അവൻ കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അല്ലാതെ ഒരു ബിദഅത്തുകാരൻ ഉണ്ടാവില്ല. ഏതൊരു വിഷയവും അതിന്റെ പദവിയിൽ കൈകാര്യം ചെയ്യണം. അപ്പൊ അതിൽ പെട്ടതാണ് റുഖ്യ. അത് ചെയ്യുന്നവർക്ക് സുന്നത്താണ്, ചെയ്തു കൊടുക്കുക എന്നുള്ളത് സുന്നത്തായ പ്രതിഫലമുള്ള കാര്യമാണ്. അത് ഒരാൾ പഠിക്കുകയും ഓരോ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട റുഖ്യ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അത് നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. ഇനി ഒരാൾ അയാൾ മന്ത്രിക്കപ്പെടുന്നവനാണ് എങ്കിൽ, മന്ത്രിക്കാൻ നിന്നു കൊടുക്കാൻ, അതായത് ഞാനല്ല പോയി മന്ത്രിക്കുന്നത്, മറിച്ച് എന്നെ ഒരാൾ മന്ത്രിച്ച് തരികയാണ്, എനിക്കും ഒരാൾ മന്ത്രിച്ചു തരാം. അങ്ങനെ എനിക്ക് ഒരാൾ മന്ത്രിച്ച് തരുന്നുണ്ട് എങ്കിൽ ആ മന്ത്രിക്കലിന് നിന്നു കൊടുക്കുക എന്നത് എനിക്ക് അനുവദനീയമായ കാര്യമാണ്. അപ്പൊ അതിന്റെ വിധി മാറി. ഒരാൾ എന്നെ മന്ത്രിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് സുഖമല്ല, ഞാൻ പഠിച്ചിരിക്കുകയാണ്, ഒരാൾ വന്നു ഞാൻ ഒന്ന് മന്ത്രിച്ചേരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മന്ത്രിക്കാൻ നിന്ന് കൊടുക്കുന്നത് അനുവദനീയ. അയാൾ തൗഹീദൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ രൂപത്തിലാണ് മന്ത്രിക്കുന്നത് എങ്കിൽ ആ മന്ത്രത്തിന് നിന്ന് കൊടുക്കുന്നത് അനുവദനീയമാണ്. അതിനുള്ള തെളിവ് എന്താണ്? ഇത് നിന്ന് കൊടുക്കുന്ന അനുവദനീയമാണെന്നുള്ള തെളിവ് എന്താണ്? ധാരാളം തെളിവുകളുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ജിബ്രീൽ വന്ന് ചോദിച്ചു, ഇസ്തകൈത യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് സുഖമില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അതെ സുഖമില്ല, മന്ത്രിച്ചു കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞില്ല. അതിൽ നിന്ന് അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു തെളിവ് എന്താണ്? മറ്റൊരു തെളിവ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായ മരണത്തിൽ സുഖമില്ലാതെ കിടന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ റസൂലുള്ളയുടെ കൈകളിൽ മുഅവ്വിദതൈനി ഓതി റസൂലുള്ളയുടെ കൈയിലേക്ക് ഊതും. എന്നിട്ട് ആ കൈകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഞാൻ തടവി കൊടുക്കുമായിരുന്നു. കാരണം റസൂലുള്ളാന്റെ കയ്യിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. ആയിഷബിയുടെ ബുദ്ധി നോക്കൂ നിങ്ങൾ, അവർ സ്വന്തം കൈകൊണ്ട് തടവി കൊടുത്തില്ല, കാരണം അവരുടെ കയ്യിനേക്കാൾ ബറക്കത്തുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനാണ്. അതുകൊണ്ട് അവർ ഖുർആൻ റസൂലുള്ളയുടെ കൈ റസൂലിക്ക് വയ്യാതെ കിടക്കാൻ തീരെ വയ്യ. അപ്പോൾ അവർ റസൂലുള്ളയുടെ കൈകളിൽ ഊതി കൊടുക്കുകയും ആ കൈകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തടവി കൊടുക്കുകയും ചെയ്തതായി റസൂലുള്ളയുടെ ഹദീസുകൾ അവസാന കാലത്തുള്ള ഹദീസുകളിൽ വന്നതായി കാണാം. അതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു കൊടുത്തു. അപ്പൊ അതിനെന്ത് മനസ്സിലായി? അത് അനുവദനീയമാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഹദീസുകളും തെളിവെടുക്കുക. അപ്പൊ ഒന്നാമത്തേത് സുന്നത്താണ്, ഇത് ജായിസാണ്. എന്നാൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നിനക്ക് സംശയമുള്ള ഒരാൾ, ഒരാൾ ഷാഹിറാണ് എന്ന് തോന്നി, ഒരാൾ വല്ല തങ്ങന്മാരെ പോലെ നടക്കുന്ന ഒരുത്തനാണ്, ഈ പറഞ്ഞ മന്ത്രവും മറ്റൊക്കെ ആയിട്ട് ബിദഅത്തായ മന്ത്രങ്ങളുമായി നടക്കുന്നവനാണ് എന്ന് നിനക്ക് തോന്നി എങ്കിൽ അയാൾക്ക് മുന്നിൽ പോയി ഇരുന്ന് കൊടുക്കേണ്ടതില്ല. അയാൾ മന്ത്രിക്കാൻ വന്നാൽ അയാൾ മുന്നിൽ നിന്ന് കൊടുക്കേണ്ടതില്ല. നിന്റെ ഈ ചുരുക്കം മന്ത്രം എന്റെ മേലെ ചെയ്യണ്ട എന്ന് തന്നെ നിനക്ക് അവനോട് പറയാം. കാരണം അവൻ ചെയ്യുന്നത് ശിർക്കായ മന്ത്രമാണ്. അതിന് നീ നിന്ന് കൊടുക്കരുത്, നീ ബോധപൂർവ്വം നിന്ന് കൊടുക്കരുത്, അതിൽ നിന്ന് നീ അകലം പാലിക്കണം. അതാണ് മന്ത്രിക്കാൻ നിന്ന് കൊടുക്കുന്നതിന്റെ വിധി. പ്രത്യേകം മനസ്സിലെ മന്ത്രിക്കാൻ നിന്ന് കൊടുക്കുന്നതിന്റെ വിധി. മൂന്നാമത്തെ കാര്യം, മന്ത്രിക്കാൻ വേണ്ടി ചോദിക്കുന്നതിന്റെ വിധിയാണ്. മന്ത്രിക്കാൻ വേണ്ടി ഒരാളോട് പോയി ചോദിക്കുന്നതിന്റെ വിധിയാണ്. ഒരാളോട് പോയി എനിക്ക് വേണ്ടി മന്ത്രിച്ച് തരണം എന്ന് ചോദിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ട കാര്യമാണ്. എനിക്ക് നിങ്ങളൊന്ന് മന്ത്രിച്ച് തരുമോ എന്ന് ചോദിക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അത് ഒഴിവാക്കലാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഊന അൽഫൻ മിൻ ഉമ്മത്തി യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാണ് അവർ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാരാണ്? ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്. ഒരാളോട് പോയി എനിക്ക് മന്ത്രിച്ച് നൽകണം, പ്രത്യേകം മനസ്സിലാക്കണം, എനിക്ക് മന്ത്രിച്ച് നൽകണം എന്നാണ് പറയാൻ പാടില്ലാത്തത്. ഇവനൊന്ന് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പറയുന്നതോ അത് ഇതിൽ പെടില്ല, അതിൽ വിധി വേറെ. എനിക്ക് മന്ത്രിച്ച് നൽകണം എന്ന് ആവശ്യപ്പെടുന്നത് അത് പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിലല്ലാതെ ഒരാളുടെ മുന്നിലും നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഇസ്ലാം ഒരു മുസ്ലിമിനെ നയിക്കുന്നത് പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അള്ളാഹുവിന്റെ മാത്രം അടിമയായ മതിയാണ്. വേറെ ഒരാളെ മുന്നിൽ തലവണിക്കണ്ട, ഒരാളെ മുന്നിലും കൈനീട്ടണ്ട. അത് തൗഹീദിന്റെ പൂർണ്ണതയാണ്. നമ്മൾ മുൻപ് തൗഹീദിന്റെ പൂർണ്ണത വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളോടും ഒന്നും ചോദിക്കാതിരിക്കുക, അള്ളാഹുവിൽ പരിപൂർണമായ ധന്യത കണ്ടെത്തുക എന്നത് ഇസ്ലാമിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മനിസ്തഗ്ന അഗ്നാഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ധന്യത കണ്ടെത്തിയാൽ അവന് അള്ളാഹ് ധന്യത കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ചിലരെ ബൈഅത്ത് നൽകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് അവരോട് പറഞ്ഞു, ചിലരോട് രഹസ്യമായി സ്വകാര്യമായി പറഞ്ഞു, കാരണം എല്ലാവർക്കും പറ്റുന്നതല്ല. റസൂലുള്ള പറഞ്ഞു, വലാ തസ്അലുന്നാസ ശൈഅൻ, നിങ്ങൾ ജനങ്ങളോട് ഒന്നും തന്നെ ചോദിക്കരുത്, ജനങ്ങളോട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ഹദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം. അദ്ദേഹം പിന്നീട് ഒട്ടകത്തിൽ നിന്ന് തന്റെ ഒട്ടകത്തിന്റെ മേലിരിക്കുമ്പോൾ തന്റെ ചാട്ട താഴെ വീണാൽ അതൊന്നും എടുത്തു നൽകാൻ പോലും ആളുകളോട് പറയാറില്ലായിരുന്നു. കാരണം ചോദിക്കുന്നത് എപ്പോഴും ചോദിച്ചാൽ സ്വാഭാവികമായും അവന്റെ അടുക്കൽ നമ്മൾ താന്നു കൊടുക്കേണ്ടി വരും. നമുക്കൊരു സഹായം ചോദിച്ചാൽ അതുകൊണ്ട് അള്ളാഹുവിൽ പരിപൂർണ ധന്യത കണ്ടെത്തുക എന്നതിൽ പെട്ടതാണ് മറ്റൊരാൾക്ക് മുന്നിൽ മന്ത്രവുമായി ചോദിച്ചു ചെല്ലാതിരിക്കാറല്ല. മാത്രമല്ല അത് ചിലപ്പോഴെങ്കിലും ഈ മന്ത്രിക്കുന്ന വ്യക്തിയിലേക്ക് ഹൃദയം ചേർന്ന് നിൽക്കാനുള്ള കാരണമായി മാറിയേക്കാം. രോഗം എങ്ങനെ മാറിയത്? ഇന്നയാൾ മന്ത്രിച്ചതാണ്, അയാളെ മന്ത്രം. അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു കൈകടത്തലും ഇതിലില്ല, അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു കൈകടത്തലും ഇതിലില്ല. അള്ളാഹുവാണിത് മാറ്റിയത്. അപ്പോൾ മന്ത്രിക്കാൻ ചോദിച്ചു ചെല്ലുക എന്നത് ഒഴിവാക്കേണ്ടതാണ്. റസൂൽ ഹദീസിൽ പറഞ്ഞു, അവർ ചൂടുവെക്കാത്തവരാണ്. ചൂടുവെക്കാന്നുള്ള തീ കൊണ്ട് പിന്നെ മുറിവിൽ ഇരുമ്പ് ചൂടാക്കിയത് വെക്കുന്നതാണ്. അപ്പൊ തീ കൊണ്ട് ചികിത്സിക്കുക എന്നത് സൂക്ഷ്മതക്ക് വേണ്ടി ഉപേക്ഷിച്ചതിന് പല കാരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നത് തീയാണ് എന്നതുകൊണ്ട്, ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് അത് ഉപേക്ഷിച്ചത് അവരുടെ തഖ്വയുടെ പൂർണ്ണതയുടെ അടയാളമാണ്. അതുകൊണ്ട് അള്ളാഹ് അവരെ വിചാരണ പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. വലായത്ത തയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. ശകുനം നോക്കാന്നാണ് എന്തെങ്കിലും കണ്ടാൽ ഇന്നിപ്പോ കാഴ്ച വളരെ മോശമാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനൊന്നും വേണ്ട. ശകുനം സുബ്ഹാനല്ലാഹ് പലരിലും അറിയാതെ കയറി വരുന്ന തിന്മ, നമുക്ക് വിശദീകരിക്കാൻ പിന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കടയിലേക്ക് ഇറങ്ങാൻ വണ്ടി എടുത്ത് വളരെ ടക്ക് ചെയ്തിട്ട് അവിടെ തട്ടി വീണു. അങ്ങനെ അത് ശരിയാക്കി കൈവച്ച് റോഡ് മക്കിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും വീണു. ആവശ്യം എന്താ, ഇല്ല ശരിയില്ല, മതി ഇന്ന് വീട്ടിൽ പോവാ. ഇത് ശകുനം നോക്കലാണ്, ഇന്നൊരു സുഖമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന പരിപാടി, ഇതൊക്കെ ശകുനം നോക്കുന്നതിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞതൊന്നുമില്ലാത്ത തതയ്യുർ എന്നത് ശകുനം നോക്കുക എന്നത് തീർത്തും ഉപേക്ഷിച്ചവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് വേണ്ടി മന്ത്രിക്കാൻ ആവശ്യപ്പെടുക എന്നത് പരമാവധി ഉപേക്ഷിക്കലാണ് നല്ലത്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഇത് അസുഖമുള്ള സമയത്തോ മറ്റോ ഒരാൾക്ക് പോയി മന്ത്രിച്ചരോ എന്ന് ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഉപേക്ഷിക്കലാണല്ലേ. ഒരു അസുഖവും ഇല്ലാത്ത ആളുകൾ എനിക്ക് ജിന്ന് ബാധിച്ചിരിക്കണോ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പോയിരിക്കുന്നതോ എത്ര അപകടം പിടിച്ച കാര്യമാണ്. എത്രയോ ആളുകൾ 19 വയസ്സായിട്ടുണ്ടാവും, ഇതുവരെ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ സുഖമായി ജീവിച്ചിട്ടുണ്ട്. അവനൊരു പ്രയാസമല്ലോ, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിസ്കാരം ഉണ്ട്, 5 നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുന്നില്ല, അവന്റെ ഇബാദത്തുകൾ കുഴപ്പമില്ല, ഹറാമുകൾ പരമാവധി ഒട്ടി ജീവിക്കാൻ അള്ളാഹ് പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ നീ സലാമത്തിലാണ്. ഇങ്ങനെ ആരെങ്കിലും ജിന്നുകളെ കഥ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മന്ത്രിച്ച് നോക്കിയാ, എനിക്ക് ജിന്നുണ്ടോ എന്ന് നോക്കിയാ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന പരിപാടി നമ്മൾ ഉപേക്ഷിക്കണം. എത്ര ആളുകൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവനെന്തോ തോന്നും, ചിലപ്പോ പിന്നെ ഇവൻ ജിന്നുണ്ട് എന്ന പേടിയിലാണ് നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റരുത്. പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരമാവധി ശ്രമിക്കുകയും വേണം. ദുനിയാവിൽ സമാധാനത്തിലും റാഹത്തിലും ജീവിക്കാൻ കഴിയാന്നുള്ള അള്ളാന്റെ നിഅമത്താണ്. ചില ആളുകൾ ഈ പറഞ്ഞത് മറക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലിഅൻ വഅഫാ ഫഅശ്കുർ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തല ഫഅസ്ബർ. പരീക്ഷണങ്ങളിൽ പെട്ട് ക്ഷമിക്കുക എന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് പരീക്ഷണങ്ങളില്ലാതെ അള്ളാഹുവിന് നന്ദി പറഞ്ഞ് ജീവിക്കാൻ പറ്റാന്നുള്ളതാണ്. പരീക്ഷണം ഒന്നുമില്ല, സമാധാനമായി അന്നന്ന് ജീവിക്കാനുള്ള ഭക്ഷണമുണ്ട്, റാഹത്തുണ്ട്, വേണ്ട ആവശ്യങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നീട്ടേണ്ടതില്ല, സമാധാനമായി ജീവിക്കാൻ പറ്റുന്നുണ്ട്, പേടിയില്ല, റാഹത്തുള്ളൊരു ജീവിതമുണ്ട്. അൽഹംദുലില്ലാ, ശുക്ർ ചെയ്യ, അള്ളാഹ്ക്ക് ധാരാളമായി ശുക്ർ പറയും. അപ്പൊ ചിലർ ഞാനൊന്നും പോരാ, അതുകൊണ്ട് പരീക്ഷണക്കിന് വരണം. അങ്ങനെ ആഗ്രഹിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. ഫഇദാ ലഖീതുമൂഹും ഫസ്ബിർ, എന്നാൽ ശത്രുവിനെ കണ്ടാലോ പിന്നെ പിന്തിരിഞ്ഞോടെ, പിന്നെ അവിടെ നിൽക്കണം. ഫസ്ബിറു ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. പരീക്ഷണം ഉണ്ടായാൽ ഖദ്ദറല്ലാഹ്, അള്ളാഹുവിന്റെ വിധിയാണ്, ഉറച്ചു നിൽക്കണം, പിന്തിരിഞ്ഞോടരുത്. എന്നാൽ പരീക്ഷണം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിക്കരുത്. അതിൽ പെട്ടതാണ് ഈ പരിപാടി. ജിന്നുകൾ അവരെ അവരുണ്ടോ എന്ന് ശരീരത്തിൽ ജിന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റിന് വേണ്ടി ഇരുന്ന് കൊടുക്കുക. അത് വേണ്ടതില്ല. അത്തരം കൗതുക പരീക്ഷണങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഹിദായത്ത് വെച്ചു കൊടുക്കരുത്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതുകൊണ്ട് നന്നായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് റുഖിയയുടെ മന്ത്രിക്കുന്നതിന്റെ വിധി. ഞാൻ പറഞ്ഞതുപോലെ ഇത് ആളുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇനി പറയാനുള്ളത് റുഖിയ ചെയ്യുന്നതിന്റെ രൂപങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് റുഖിയ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പരിശോധിച്ചാൽ പ്രധാനമായും നാല് രൂപങ്ങൾ മന്ത്രത്തിന് കാണാൻ സാധിക്കും. ഒരാൾ ഈ രൂപത്തിൽ ഒതുങ്ങി നിൽക്കുകയും റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും ചെയ്താൽ അത് വളരെ നല്ല കാര്യമാണ്. അത് കുറ്റം പറയാവുന്ന ഒരു കാര്യമല്ല. ചില ആളുകൾ അവർ പുതിയ വഴികൾ ഉണ്ടാക്കും, എന്നിട്ട് ആ പുതിയ വഴികളിൽ ആരെങ്കിലും സംശയം കാണിച്ചാൽ പിന്നെ അവനോട് ദേഷ്യം, അവനോട് പ്രശ്നം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒരാൾ ഒതുങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ ഒരു കുഴപ്പമില്ല. സലഫുകൾ പറഞ്ഞില്ലേ, നിന്റെ തല നീ ചലിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് യോജിച്ചുകൊണ്ട് മാത്രമാകാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. തല ചലിപ്പിക്കുന്നത്, തല അലക്കുന്നത്, അത് റസൂൽ അലക്കിയത് പോലെ അലക്കാൻ പറ്റുമെങ്കിൽ നീ അതും അങ്ങനെ ആക്കണം. അപ്പൊ ഒരാൾ പറയാൻ, ഞാനിത് ഈ പുതിയതൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, റസൂൽ പഠിപ്പിച്ച മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല, അത് ഒരു തരത്തിലും മോശമായ ഒരു കാര്യമല്ല, നല്ല കാര്യമാണ്. ഇന്ന് ചിലർ പുതിയ വഴികൾ ഉണ്ടാക്കും, റസൂലിനോ സഹാബത്തിനോ എന്തിനും മൂന്ന് നൂറ്റാണ്ടിലെ തലമുറകളിൽപ്പെട്ട ആളുകൾക്കോ ഒന്നും പരിചിതമല്ലാത്ത വഴികൾ ഉണ്ടാക്കും, എന്നിട്ട് അതിനെ ആരെങ്കിലും എതിർത്താൽ ശക്തമായ ആക്ഷേപങ്ങൾ അവരുടെ മേൽ ചൊരിയും. ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ ഒരാൾ എല്ലാ കാര്യത്തും ഉറച്ചു വെക്കുന്നത് അൽഹംദുലില്ല, ഒരു കുഴപ്പമില്ല, അതിൽ അവന് എല്ലാ വിധത്തിലുള്ള ഖൈറും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നാല് വഴികളാണ് മന്ത്രിക്കുന്നതിന് ഉള്ളത്. ഒന്നാമത്തെ വഴി വിശുദ്ധ ഖുർആൻ, അതല്ലെങ്കിൽ മന്ത്രിക്കുന്ന കാര്യങ്ങൾ എന്താണോ, ഏതാണോ മന്ത്രം, ആ മന്ത്രം ചൊല്ലിക്കൊടുക്കുക എന്നത് മാത്രമാണ്. ഒന്നും ചെയ്യാതെ മന്ത്രിച്ചു കൊടുക്കുക മാത്രം ചെയ്യാം, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രവർത്തനമില്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവെയുള്ള മന്ത്രങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒരാൾ സുഖമില്ലാത്ത ഒരാൾ വന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യൂല പൊതുവെ. അതിന് തെളിവ് എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان اذا اتى مريضا او اتي به قال اللهم رب الناس اذهب الباس اشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما. الله عند رسول صلى الله عليه وسلم അവിടുന്ന് ഒരു രോഗിയുടെ അരികിൽ ചെന്നാൽ, അതല്ലെങ്കിൽ ഒരു രോഗിയെ അവിടുത്തെ അരികിലേക്ക് കൊണ്ടുവന്നാൽ അവിടുന്ന് അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവെ ജനങ്ങളുടെ രക്ഷിതാവേ, അദ്ഹിബിൽ ബാസ്, അദ്ഹിബിൽ ബാസ് എന്നും പറയാം, അദ്ഹിബിൽ ബാസ് എന്നും പറയാം, രണ്ടു അനുവദനീയം. അദ്ഹിബിൽ ബാസ്, നീ ഈ കുഴപ്പം നീക്കണം, അല്ലാഹുവെ ഈ കുഴപ്പം നീ നീക്കി കൊടുക്കണേ. ഇഷ്ഫി, അല്ലാഹുവെ നീ സുഖം നൽകണമേ. അൻത ഷാഫി, നീയാകുന്നു എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്ന ഷാഫിയായിട്ടുള്ള അള്ളാഹ്. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല. ഷിഫാ അല്ലാ യുഗാദിറു സഖമ, അള്ളാഹുവെ രോഗം ഒന്നും തന്നെ ബാക്കി വെക്കാത്ത രൂപത്തിലുള്ള ശമനം നീ ഇയാൾക്ക് നൽകണം. ഈ പ്രാർത്ഥന നമ്മൾ പലരും മന്ത്രം എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഒരു നിലക്കുള്ള പ്രാർത്ഥനയാണ്. അല്ല, എല്ലാ മന്ത്രങ്ങളിലും പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം വേണം, അള്ളാഹുവിന്റെ മുൻപിലുള്ള വിനയം വേണം, അള്ളാഹുവിന്റെ മുന്നിലുള്ള കീഴൊതുക്കം വേണം, അവനിത് സ്വീകരിക്കണമേ എന്ന ഉറച്ച ദൃഢബോധ്യം വേണം. റസൂലുള്ള പറഞ്ഞു, ഉദ്ഉല്ലാഹ വഅൻതു മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടിയാണ്. ഉറപ്പില്ലാതല്ല. നമ്മൾ പലരും രോഗിയുടെ അടുക്കൽ ചെന്ന് മന്ത്രിക്കും, എന്നാലും വേഗം തീർന്നു, അങ്ങനെ ആവരുത്. ഇതൊരു പ്രാർത്ഥനയാണ്, ദുആണ്. അവനത് മാറണം, അള്ളാഹു ഇതിനെ മാറ്റി കൊടുക്കണേ, നീയാണല്ലോ റബ്ബെ ഷാഫി, നിനക്കല്ലേ രോഗം മാറ്റാൻ പറ്റൂലല്ലോ റബ്ബെ. ഈ ചിന്ത ഇതിൽ പറയുന്ന വാക്കും ഈ നമ്മുടെ ഹൃദയവും യോജിക്കണം. എങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ള ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ നല്ല രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ തന്നെ അള്ളാഹു നിനക്ക് ഉത്തരം നൽകും. ചിലർ പറഞ്ഞാൽ അത്രയും പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രാർത്ഥന നീ ശരിയാക്കുക. ഉത്തരം നൽകുമെന്നത് അള്ളാഹു ഉറപ്പ് തന്ന കാര്യമാണ്. സംശയമുണ്ടോ നിനക്ക്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജീബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, അസ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിന്റെ റബ്ബ് നിനക്ക് ഉത്തരം നൽകും. ചിലർക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയും, ഇതാ നിങ്ങൾ ഇങ്ങനെ. ഇത് റസൂലുള്ളയുടെ പൊതുവായ സ്വഭാവമാണ്. ബിസലാസ്മ രോഗിയെ കണ്ടാലോ രോഗിയെ അവിടത്തേക്ക് കൊണ്ടുവന്നാലോ ഇതാണ് ചെയ്തിരുന്നത്. ചില ആൾക്കാർ അസുഖമായി വരും, മന്ത്രിക്കുന്ന ആരെങ്കിലും അറിയോ, ഇപ്പൊ ആർക്കും ഒഴിവില്ല, നീ അയാളെ വിളിച്ച് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്ക്. اللهم رب الناس اذهب الباس اشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما കുടുംബക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്ക്. നീ അയാളോട് പ്രാർത്ഥിക്കാൻ പറ. അൽഹംദുലില്ലാ, രോഗം മാറട്ടെ മാറാതിരിക്കട്ടെ, ചിലപ്പോൾ അള്ളാഹു പരീക്ഷണമായി കുറച്ച് ദിവസം കൂടി ആൾക്കത് ബാക്കി വെച്ചേക്കാം. എന്നാൽ പലപ്പോഴും ഇത്തരം പുതിയ വഴികൾ കടന്നു വന്നതോടുകൂടി ആളുകൾ പലരും റസൂലുള്ളയുടെ സുന്നത്തിലുള്ളത് മതിയാവുന്നില്ല എന്ന തോന്നലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊന്നും പോരാ, അതിന് വേറെ എക്സ്ട്രാ കുറച്ച് പഠിക്കണം. ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ഒന്നും വേണ്ടതില്ല. നിനക്ക് മനസ്സാ, ഇൻഷാല്ലാ ഞാനത് അവസാനം കുറച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ റസൂലുള്ളയുടെ വഴി അതാണ്, ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക, പ്രാർത്ഥിച്ചു കൊടുക്കുക. വീട്ടിലാർക്കും അസുഖം ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത് വിളിച്ചിട്ട് മന്ത്രിച്ചു കൊടുക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊതുവായ രൂപം, അവിടുത്തെ മന്ത്രത്തിന്റെ പൊതുവായ രൂപം. രണ്ടാമത്തേത് അതല്ലെങ്കിൽ രണ്ടാമത്തെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കുന്നതിനോടൊപ്പം നഫ്സോ അതല്ലെങ്കിൽ തഫലോ നടത്തും. നഫ്സ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുന്നതിനോടൊപ്പം ചെറിയ രൂപത്തിൽ തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ മന്ത്രിക്കുന്നതിനാണ് നഫ്സ് എന്ന് പറയുക. മന്ത്രിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി തുപ്പലം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് തുപ്പലം വരും, അപ്പം നമ്മൾ തുപ്പലം പുറത്ത് വരാതെ സംസാരിക്കാൻ ശ്രമിക്കും. അങ്ങനെയല്ലാതെ ഒരിത്തിരി തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ മന്ത്രിക്കാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ, പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത്തിരി തുപ്പലം, അങ്ങനെ തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ മന്ത്രിക്കാം. അത് രണ്ട് രൂപത്തിൽ ചെയ്യാം, ഒന്നല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്ത് ഇങ്ങനെ കയ്യിലേക്ക് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക, എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തുപ്പ. ഇതാണ് നഫ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ കുറച്ചധികം തുപ്പലം വരുന്ന രൂപത്തിൽ, പിന്നെ മന്ത്രിച്ചതിന് ശേഷം കയ്യിലേക്കോ കയ്യിലേക്ക് തുപ്പുക, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഇങ്ങനെ തുപ്പ, കുറച്ചൊന്ന് തുപ്പലം ശരിക്ക് നന്നായി പുറത്തേക്ക് വരുന്നത്. ഈ രണ്ട് രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട രൂപമാണ്. ഒന്നല്ലെങ്കിൽ ഓതുന്ന സമയത്ത് ചെറുതായി തുപ്പലം തെറിപ്പിക്കുക, ഇല്ലെങ്കിൽ ഓതിയതിന് ശേഷം കയ്യിലേക്ക് തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക. നന്നായി തുപ്പലം, ശരിക്കും തുപ്പലം കട്ടയായിട്ട് തുപ്പലം കയ്യിൽ വരണ്ടേ ഇല്ല, ഒന്നോ രണ്ടോ. ഇതാണ് രണ്ടാമത്തെ രൂപം. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان اذا اشتكى يقرا على نفسه بالمعوذات وينفث. الله عند رسول صلى الله عليه وسلم അവിടത്തേക്ക് രോഗം ബാധിച്ചാൽ മുഅവ്വിദാത്ത് പാരായണം ചെയ്യുകയും, മുഅവ്വിദാത്ത് എന്നാൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഹദ് റബ്ബുന്നാസ്, ഇവ പാരായണം ചെയ്യുകയും എന്നിട്ട് വയ അൻഫുസ് അവിടുന്ന് തുപ്പലം കുറച്ച് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഊതുകയും ചെയ്യുമായിരുന്നു. നഫ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കിതാൻ ഊത, അതിൽ കുറച്ച് തുപ്പലുണ്ടാവും. فلما اشتد وجعه كنت اقرا عليه وامسح بيده رجاء بركتها. അവിടത്തേക്ക് രോഗമായപ്പോൾ, രോഗം കഠിനമായപ്പോൾ ഞാൻ അവിടുത്തെ കയ്യിൽ ഓതുകയും എന്നിട്ട് ആ കൈ കൊണ്ട് അവിടുത്തെ മേൽ തടവി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇത് റസൂലുള്ളാഹിയുടെ സുന്നത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട രൂപമാണ്. ഇത് സുദീർഘമായ സഹാബികൾക്ക് സംഭവിച്ച, അവരുടെ യാത്രയിൽ സംഭവിച്ച ഒരു സംഭവത്തിൽ ഇതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഒരു യാത്ര പോയി. ആ യാത്രയിൽ അതിനിടയിൽ ഒരു ഗോത്രത്തിൽ അവരെത്തിപ്പെട്ടു. അവിടെയുള്ള ഗോത്രക്കാരോട് അവർ ആ രാത്രി അവിടെ തങ്ങുവാൻ സൗകര്യം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ പൊതുവെ അതിഥികളെ സ്വീകരിക്കുക എന്നത് പൊതുമര്യാദകളിൽപ്പെട്ട കാര്യം കൂടിയാണ്. പക്ഷെ അവരതിന് തയ്യാറായില്ല. അങ്ങനെ രാത്രി ആ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ അവരുടെ അടുക്കൽ വരികയും തങ്ങളുടെ ഗോത്രത്തലവന് വിഷബാധയേറ്റിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടെങ്കിൽ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ സഹാബികൾ അവരിൽ ഒരാൾ സഅദ് റളിയല്ലാഹു അൻഹു തന്നെയാണ്, ഈ ഹദീസ് ഉദ്ധരിച്ച് സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെയാണ് എന്നത് പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇയാളെ പോയി മന്ത്രിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു ആ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവർക്ക് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയും അങ്ങനെ അദ്ദേഹം പറയാൻ فصالحوهم على قطيع من الغنم فانطلق يتسل عليه ويقرا الحمد لله رب العالمين. അങ്ങനെ ഈ സഹാബി മന്ത്രിക്കുന്നയാൾ അദ്ദേഹം മന്ത്രിക്കുകയും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുകയും അങ്ങനെ മന്ത്രിക്കുകയും ചെയ്തു. ആ ഹദീസിൽ കാണാം فانطلق يتسل عليه, മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ഈ മന്ത്രിക്കപ്പെടുന്ന വ്യക്തിയുടെ മുകളിൽ മന്ത്രിച്ചതിനു ശേഷം തഫൽ ചെയ്തു. തഫൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തുപ്പലം നന്നായി തെറിക്കുന്ന രൂപത്തിൽ മന്ത്രിക്കുന്നതിനാണ് പറയാം. അങ്ങനെ മന്ത്രിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പ്രയാസം നീങ്ങിപ്പോയതുപോലെ ഉണ്ടായി, അതായത് ആ പ്രയാസം ഇല്ലാതെയായി. അപ്പൊ ഇങ്ങനെ തുപ്പലം കുറച്ച് തെറിക്കുന്ന രൂപത്തിൽ മന്ത്രിക്കുക, ഇതാണ് രണ്ടാമത്തെ വഴി. ഒന്നാമത്തെ ഒന്നുമില്ലാതെ ഓതിക്കൊടുക്കുക, രണ്ടാമത്തേത് കുറച്ച് തുപ്പലം തെറിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ കുറച്ച് തുപ്പിക്കൊണ്ട് തന്നെ മന്ത്രിച്ചു കൊടുക്കുക. മൂന്നാമത്തേത് അൻ യകൂന മഅൽ ഖിറാഅത്തി അൽ മസ്ഹു അലൽ മൗദിഉൽ മുസാബ് ഔ വദ്ഉൽ യദ്. മൂന്നാമത്തേത് മന്ത്രിക്കുന്നതിനോടൊപ്പം എവിടെയാണോ വേദന അനുഭവിക്കുന്നത്, പ്രയാസം അനുഭവിക്കുന്നത്, അവിടെ കൈവെക്കുകയോ അതല്ലെങ്കിൽ അവിടെ തടവി കൊടുക്കുകയോ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ രൂപം. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹിയുടെ അരികിൽ ചെന്നു. വബി വജഉൻ ഖദ് കാദ യുഹ്ലികുനി, എനിക്ക് ശരീരത്തിൽ ഒരു കടുത്ത വേദന ഉണ്ടായിരുന്നു, ആ വേദന എന്നെ തകർക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ആ വേദന അത്ര കടുത്ത വേദനയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇംസഹു ബിയമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് വേദനയുള്ള സ്ഥലത്ത് തടവുക. അങ്ങനെ തടവിക്കൊണ്ട് ഇംസഹു ബിയമീനിക സബ അമറാത്ത്, ഏഴ് തവണ വേദനയുള്ള ആ സ്ഥലത്ത് നീ തടവുക. അതോടൊപ്പം നീ പറയണം, വഖുൽ അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. അഊദു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വബിഖുദ്റതിഹി, അള്ളാഹുവിന്റെ ശക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. മിൻ ഷർരി മാ അജിദ്, ഞാനീ അനുഭവിക്കുന്ന ഉപദ്രവത്തിൽ നിന്ന്. മിൻ ഷർരി മാ അജിദു വഉഹാദിർ, ഞാനീ ഭയപ്പെടുന്ന പ്രയാസത്തിൽ നിന്ന്. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ഷർരി മാ അജിദു വ ഉഹാദിർ. ഈ പ്രാർത്ഥന വേദനയുള്ള സ്ഥലത്ത് ഏഴ് തവണ തലവേദന ആണെങ്കിൽ ഏഴ് തവണ ആ വേദനയുള്ള സ്ഥലത്ത് ഇങ്ങനെ തടവുക, എന്നിട്ട് അതിനോടൊപ്പം മന്ത്രിക്കുക. ഇതാണ് മൂന്നാമത്തെ രൂപം. അപ്പൊ അവിടെ തടവുകയോ അല്ലെങ്കിൽ അവിടെ കൈവെക്കുകയോ ചെയ്യുന്ന രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. നാലാമത്തെ രൂപം ഈ പറഞ്ഞ രൂപത്തിൽ വിഷബാധയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസം അനുഭവിക്കുന്ന സ്ഥലത്ത് വെള്ളമൊഴിക്കുകയും ആ വെള്ളമൊഴിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒഴിക്കുന്നതിന് മുൻപോ ഖുർആൻ അതിലേക്ക് ഊതുകയും ചെയ്യുക എന്നതാണ് നാലാമത്തെ രൂപം. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, ലദഗത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖറബുൻ, റസൂലുള്ളയെ ഒരിക്കൽ ഒരു തേള് കടിച്ചു. വഹു യുസല്ലി, അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്താണ് തേള് കടിച്ചത്. ഫലമ്മ ഫറഗ, നിസ്കാരം അത് പൂർത്തീകരിച്ച് അതിൽ നിന്ന് വിരമിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലഅനല്ലാഹുൽ അഖറബ്, തേളിനെ അല്ലാഹ് ശപിക്കട്ടെ. ലാ തദഉ മുസല്ലിയൻ വലാ ഗൈറഹ, നിസ്കരിക്കുന്നവനെന്നോ അല്ലാത്തവനെന്നോ ഒരു നോട്ടമില്ല, നിസ്കരിക്കുന്നതിനും വെറുതെ വിടൂല അല്ലാത്തതിനും വെറുതെ വിടൂല. നബീനെ വിടൂല അല്ലാത്തവരെയും വിടൂല എന്ന് ചില ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വെള്ളവും ഉപ്പും കൊണ്ടുവരാൻ പറഞ്ഞു. വജഅല യംസഹു അലൈഹ വയഖറഉ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, എന്നിട്ട് റസൂലുള്ള ഉപ്പ് കലർത്തി ആ വെള്ളത്തിൽ ആ വെള്ളം തേള് കടിച്ചിടത്തേക്ക് ഒഴിക്കുകയും قل اعوذ قل يا ايها الكافرون قل اعوذ برب الفلق قل اعوذ برب الناس يني സൂറത്തുകൾ അതിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പാരായണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ മന്ത്രവും ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഉപ്പും കലർത്തിയ വെള്ളം ഒഴിച്ച് അത് ചികിത്സയുടെ ഭാഗമാണ്, മറ്റേത് മന്ത്രവുമാണ്. എന്താകട്ടെ, ഇത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ വിഷബാധയേറ്റാലോ മറ്റു പ്രയാസങ്ങൾ ബാധിച്ചാലോ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയും അതോടൊപ്പം ഖുർആൻ ഓതുകയും ചെയ്യുന്നത് അനുവദിച്ചിട്ടുണ്ട്. വേറെ ചില സലഫുകളിൽ നിന്ന് ധാരാളമായി ഇങ്ങനെ വെള്ളത്തിൽ ഊതുന്ന സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ധാരാളമായി മുൻഗാമികളുടെ അടുക്കൽ നിന്ന് ആ പറഞ്ഞ സംഭവങ്ങൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നാല് രൂപങ്ങൾ. ഒന്ന് വെറുതെ മന്ത്രിക്കുക, രണ്ട് ചെറിയ തുപ്പലും തെറിപ്പിച്ചുകൊണ്ട് മന്ത്രിക്കുക, മൂന്ന് തടവിക്കൊണ്ട് മന്ത്രിക്കുക, നാല് വെള്ളം അതുകൊണ്ട് വെള്ളത്തിൽ ഊതിയിട്ട് അതുകൊണ്ട് മന്ത്രിക്കുക. ഈ നാല് രൂപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട രൂപങ്ങളാണ്. ഇത് അതിന്റെ സന്ദർഭവും സാഹചര്യത്തിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മന്ത്രിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് രോഗം മാറുന്നതിന് സഹായിക്കുന്ന വലിയ കാരണങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അത് സാധ്യമാകുന്ന സമയങ്ങളിൽ നമ്മൾ സ്വയം തന്നെ ഉപയോഗപ്പെടുത്തണം. വേറെയുള്ള ആളുകളുടെ സഹായം തേടിപ്പോകുന്ന പല നിലക്കും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടത് അതിൽ നമ്മുടെ മക്കൾക്കുള്ള ഒരു തർബിയത്തുണ്ട്. ഇന്ന് ചിലപ്പോൾ നമ്മൾ തൗഹീദുള്ള ആൾക്കാർക്ക് പോയേക്കാം, പക്ഷെ ഇപ്പോക്ക് അധികരിപ്പിച്ചാൽ നമ്മുടെ മക്കൾ നാളെ ചിലപ്പോൾ ഇതൊന്നും വേർതിരിക്കാതെ മറ്റു പലയിടത്തും പോയേക്കാം. അതുകൊണ്ട് മക്കൾ തൗഹീദ് പഠിക്കുക എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ തൗഹീദ് മനസ്സിലാക്കണം. അതിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ സൂചനകൾ പോലും അവർക്ക് നൽകാൻ പാടില്ല. ശരി സഹോദരങ്ങൾ, അവസാനമായി ഞാൻ പറയട്ടെ, മന്ത്രവുമായി ബന്ധപ്പെട്ട് ജിന്നുകളോട് സഹായം തേടുന്ന, ജിന്നുകളോട് ചോദിക്കുന്ന, ജിന്നുകളോട് ധാരാളം സംസാരിച്ചിരിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകളെ കാണാം. ഇത് ഒഴിവാക്കപ്പെടേണ്ട ഗുരുതരമായ തെറ്റാണ്. ചില ആളുകൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ ജിന്ന് പിന്നെ എങ്ങനെയൊക്കെ അത് ജിന്നിനോട് സംസാരിക്കണം, എന്തൊക്കെ ചോദിക്കണം, ഇതിനൊക്കെ അവൻ്റെ പിന്നെ നിയമങ്ങൾ കാണാം. പലപ്പോഴും ചില ആളുകൾ മന്ത്രിക്കുമ്പോൾ ഇന്ന ആയത്ത് ഒരു ആയത്തിങ്ങനെ കൂടുതൽ ഓതുന്നത് കാണാം. അതിൻ്റെ നീ ഈ ആയത്ത് കൂടുതൽ ഓതാൻ കാരണം ഈ ആയത്തെ ഹർഫിന്റെ ആയത്താണ്. ഹർഫ് എന്നാണ് കത്തിച്ച് കളയും. അപ്പൊ ഇത് ജിന്നിനെ കത്തിച്ച് കളയും. എന്താണ് അതിന് തെളിവ്? തെളിവ് ഖുർആനോ ഹദീസോ ആണോ, അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ മതപരീയങ്ങളായ സ്വീകരിക്കപ്പെടാവുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചതാണോ? പലപ്പോഴും ആയിക്കൊള്ളണമെന്നില്ല. തെളിവ് എന്തായിരിക്കും? ഏതോ ഒരു സമയത്ത് ഞാൻ ഒരു ജിന്നിനെ ചികിത്സിച്ചു, അപ്പോ ആ ജിന്ന് പറഞ്ഞു ഈ ആയത്തോ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് ചിലപ്പോൾ തെളിവായിട്ട് ഖുർആൻ ചില ആയത്തുകൾ ഇവർ ഓതാറുണ്ട്. അതാകട്ടെ, വിശുദ്ധ ഖുർആനിലെ മുഫസ്സിറുകൾ പലരും അങ്ങനെ വിശദീകരിക്കാത്ത ആയത്താണ്. ഹർഖ് എന്നുള്ള ആയത്തിന്റെ അക്ഷരം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പലതും പല സന്ദർഭത്തിൽ വന്നതാണ്. എന്നിട്ട് ഈ ആയത്തുകൾ ഇതിങ്ങനെ പ്രത്യേകം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരും ഉപരിക്ക് പഠിപ്പിച്ചെടുത്ത ഉസ്താദ് ജിന്നനെ, ജിന്നെ നൽകിയിട്ട് ജിന്നനെ പറഞ്ഞു കൊടുത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സംഭവം അബൂ ഹുറൈറക്ക് ഉണ്ടായപ്പോൾ റസൂലിന്റെ പറഞ്ഞത് സകാത്തിന്റെ മുതൽ കാത്തു സൂക്ഷിക്കാൻ അബൂ ഹുറൈറയെ റസൂലുള്ളാഹി ഏൽപ്പിച്ചു. അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പോൾ മൂന്ന് ദിവസം മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഈ ശൈത്താൻ അബൂ ഹുറൈറയെ പറ്റിച്ചു. മൂന്നാമത്തെ ദിവസം റസൂലുള്ള പറഞ്ഞു, എന്താണ് അബൂ ഹുറൈറ രാത്രി നിന്റെ അരികിൽ വരുന്ന ആളുടെ വിശേഷം? റസൂലുള്ള അങ്ങോട്ട് ചോദിച്ചു അവിടുത്തെ വഹയിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അബൂ ഹുറൈറ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നബി ഇന്നലെ വന്നപ്പോൾ ലാസ്റ്റ് മൂന്നാമത്തെ തവണ വന്നപ്പോൾ പറഞ്ഞു, നീ ഇതാ വിരിപ്പിൽ പോയി കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ നിന്നെ പിന്നെ ഒരിക്കലും ശൈത്താൻ നിന്റെ അടുക്കലേക്ക് വരികയില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, നിനക്കറിയുമോ ആരാണീ വന്നത്? ശൈത്താനാണ് വന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അവൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് സത്യമാണ്, പക്ഷെ അവൻ ഖദൂബാണ്. ഖദൂബ് എന്ന് പറഞ്ഞാൽ ധാരാളമായി കളവ് അറിയുന്നവനാണ്. കളവ് ശൈത്താന്റെ സ്ഥിരം പരിപാടിയാണ്. അവരാണ് ഇത്തരം ആളുകൾ ഈ പറയുന്ന മന്ത്രത്തിന് പുതിയ വഴികൾ കണ്ടെത്തുന്ന പലരുടെയും അടിത്തറ. ഈ പറയുന്ന ശൈത്താൻ പറഞ്ഞതാണ്. ശൈത്താൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ബുദ്ധിമുട്ടാണ്, നമുക്കിത് പ്രയാസമാണ്. അള്ളാഹു അവന്റെ ഖുർആനിലോ റസൂലുള്ളാഹിന്റെ സുന്നത്തിലോ പറഞ്ഞതല്ല തെളിവ്. അപ്പൊ ഇത്തരം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഈ ജാതി ആളുകൾ, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരിൽ നിന്ന് പരമാവധി നിങ്ങൾ വിട്ടു നിൽക്കണം. അത്തരം ആളുകളുടെ അരികിലേക്ക് പോകേണ്ട അവസ്ഥയിൽ അള്ളാഹു റസൂലെ നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. അവർ നമുക്ക് വേണ്ടതെല്ലാം ഖുർആനിലും ഹദീസിലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ആവശ്യമായതെല്ലാം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞ വഴികളാകട്ടെ, ഇവരെ പോലെ ഈ പറഞ്ഞ ആൾക്കാരെ പോലെ ജിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നല്ല. റസൂൽ എന്താ പറഞ്ഞത്? തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, ഞാനിതാ പ്രകാശപൂരിതമായ വഴിയിലാണ് നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹ കനഹാരിഹ, അതിന്റെ രാത്രികൾ പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന വഴി രാത്രികൾ പകൽ പോലെ പ്രശോഭിതമാണോ? നിനക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണോ? ഖുർആൻ സുന്നത്തിൽ വന്നതാണ് എന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യമാണോ? അല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ആളുകൾ അവരുടെ അടിത്തറയും അടിസ്ഥാനവും പലപ്പോഴും ജിന്നുകളാണ്. ജിന്നുകളാകട്ടെ വിശ്വസിക്കാൻ പറ്റിയ കൂട്ടരുമല്ല, അവരുടെ കൂട്ടാളികളോട് വരെ അവർ കളവ് പറയാറുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഇൻഷാല്ലാഹ് അടുത്ത തവണ വരും. ജ്യോത്സ്യന്മാര് അവരോട് വരെ ശൈത്താൻ ഒരു കാര്യം പറയുമ്പോൾ നൂറ് കളവ് അതിൽ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ പിന്നെ പിശാചിനെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നതോട് ശൈത്താൻ സത്യം പറയൂ. കളവ് പറയാന്നുള്ള അവരുടെ സ്ഥിരം പരിപാടിയാണ്. പലപ്പോഴും ഇവർ ചിലപ്പോൾ കാണാൻ ശൈത്താൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും. ഒന്നോ രണ്ടോ തവണ ചിലപ്പോൾ അത് കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണ് ഇവൻ ഈ പറഞ്ഞതിലേക്ക്, ഈ ആയത്തിലേക്ക് ചേർന്ന് നിൽക്കുക, അങ്ങനെ ഒരു ബിദഅത്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി, അതിനെന്തോ ഒരു പ്രത്യേക പ്രതിഫലം ഉണ്ട് വിചാരിക്കുന്നതിന് വേണ്ടി. ചിലപ്പോൾ പറയും, അതോ നിങ്ങളെ കാണുമ്പോൾ പേടിയാവുന്നു, നിങ്ങളെ കാണുമ്പോൾ പേടിയാവുന്നു. ശൈത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തിനാണ് പറയുന്നത്? എന്നെ കാണുമ്പോൾ എന്തോ പേടി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അവൻ പറയും, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? അതോടുകൂടി അവന്റെ ഇഖ്ലാസ് തകർന്നുപോയി. ഈ ജാതി പിന്നെ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ആളുകൾ, ഇതും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുമായി ഒരു ബന്ധവുമില്ല. അവസാനമായി ഞാൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള, അദ്ദേഹം ഇബ്നു തീൻ എന്ന പണ്ഡിതനെ ഉദ്ധരിച്ച ഒരു വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, അർറുഖാബിൽ മുഅവ്വിദാതി വഗൈരിഹ മിൻ അസ്മാഇല്ലാ ഹുവത്തുബ്ബു റൂഹാനി, അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മന്ത്രം, റസൂലുള്ള പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മന്ത്രം അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടുമുള്ള മന്ത്രമാണ്. വഇദാ കാന അലാ ലിസാനിൽ അബ്റാരി മിനൽ ഖൽഖി ഹസല ശിഫാഉ ബിഇദ്നില്ലാഹി തആല, ഈ പറഞ്ഞ മന്ത്രം നല്ല മനുഷ്യന്മാർ, നല്ല ഹൃദയമുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ജീവിത ചിട്ടകളുള്ള, നല്ല ഇബാദത്തുകളുള്ള, നല്ല അഖീദയുള്ള ഒരു മനുഷ്യൻ, നല്ല മുത്തഖിയായ ഒരാൾ, അയാൾ ഈ പറഞ്ഞ മന്ത്രം ചൊല്ലിയാൽ, ഈ മന്ത്രം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ, ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ അതുകൊണ്ട് രോഗശമനം ഉണ്ടാകും. ഫലമ്മാ അജ്ജ ഹാദ നൗഉ ഫജഅ അന്നാസു ഇല ത്വബ്ബിൽ ജിസ്മാനി, എന്നാൽ ദുനിയാവിൽ ആൾ അള്ളാഹുവിനെ യഥാരൂപത്തിൽ പേടിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിൽ തഖ്വയുള്ള, നല്ല നാവുള്ള, നല്ല സംസാരമുള്ള, നല്ല സ്വഭാവമുള്ള ആളുകൾ ദുനിയാവിൽ വളരെ കുറവാണ് എന്നതിനാൽ ജനങ്ങൾ ഇന്ന് ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന പൈശാചിക ചികിത്സയുടെ വഴിയിലേക്കാണ് എടുത്തുചാടിയിട്ടുള്ളത്. യഥാർത്ഥ മന്ത്രം തന്നെ മന്ത്രം മാത്രമല്ല, അത് ചൊല്ലുന്നവന് നന്നാവണം, അത് ചൊല്ലുന്നവന് നല്ല വിശ്വാസവും നല്ല സ്വഭാവവും നല്ല അഖീദയും ഉണ്ടായിരിക്കണം. അവന് വിവരമുണ്ടായിരിക്കണം. അവന് തോന്നിവാസം അനുസരിച്ച് ജീവിക്കുന്നവനാകരുത്. അവന്റെ ജീവിതത്തിൽ സൂക്ഷ്മത വേണം. പക്ഷെ അന്ന് അക്കാലഘട്ടത്തിൽ ഇബ്നുത്തീൻ പറയാൻ ഈ പറഞ്ഞ കൂട്ടർ നല്ല മനുഷ്യന്മാർ എന്നത് അത് ഇക്കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞതായതിനാൽ ജനങ്ങൾ അത്തിബു ഷെയ്ത്താനി പിശാചിന്റെ അത്തിബിലേക്കാണ് പോയിട്ടുള്ളത്. ഈ പറഞ്ഞ ജിന്ന് ചികിത്സയും ഈ പറഞ്ഞ ജിന്നിനോടുള്ള സഹായതേട്ടവും ജിന്നിനോടുള്ള ചോദ്യവും ജിന്നിനുള്ള സംസാരവും ജിന്നിനുള്ള കളിചിരിയും അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. وتلك الرقى المنهي عنها التي يستعملها المعزم وغيره ممن يدعي تسخير الجن له فيأتي بأمور مشتبهة مركبة من حق وباطل يجمع إلى ذكر الله وأسمائه ما يشوبه من ذكر الشياطين والاستعانة بهم والتعوذ بمردتهم يعني പറയുന്ന വാക്കുകൾ നന്നായി ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്നു وتلك الرقى المنهي عنها വിലക്കപ്പെട്ട ഇത്തരം മന്ത്രങ്ങൾ التي يستعملها المعزم وغيره മന്ത്രവാദികളായ മന്ത്രിക്കുന്നവരായ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഇത്തരം മന്ത്രങ്ങൾ മിമ്മൻ യദ്ദഈ തസ്ഖീർ അൽ ജിൻ ജിന്നുകളെ ഞങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇത്തരക്കാർ ചെയ്യുന്ന ഈ പറഞ്ഞ മന്ത്രങ്ങൾ അവ ഫയഅതി ബി ഉമൂറിൻ മുഷ്തബിഹത്തിൻ മുഷ്തബഹത്തിൻ മുറക്കബത്തിൻ മിൻ ഹഖ്ഖിൻ വബാത്തിൽ ആ പറയുന്ന മന്ത്രങ്ങൾ ഹഖ്ഖും ബാത്തിലും കൂടിക്കലർന്ന അവ്യക്തമായ മന്ത്രങ്ങളാണ്. അത് അള്ളാഹു വിലക്കിയ മന്ത്രങ്ങളാണ്. ഈ പറഞ്ഞ ആളുകൾ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ജിന്നുകൾ കുറച്ച് ആൾക്കാർ ഞങ്ങളെ കയ്യിലുണ്ട്, എന്നിട്ട് ഇപ്പോ കുറേ ഇറങ്ങിയിട്ടുണ്ട് കഷ്ഫുൻ റഹ്മാനി എന്ന് പറഞ്ഞു. അത് കഷ്ഫുൻ ഷെയ്ത്താനിയൻ, അത് റഹ്മാനുമായ റബ്ബുമായി യാതൊരു ബന്ധവുമില്ല. റഹ്മാനായ റബ്ബുമായി അതിന് ബന്ധമുണ്ടെന്ന് ഖുർആനിൽ വരും, അത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വരും. എന്നിട്ട് ഈ പറഞ്ഞ ആളുകൾ ഷെയ്ത്താൻ ബാധിച്ച ഒരു പെണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ഈ പെണ്ണിന്റെ അടുത്ത് ഇരുത്തിയിട്ട് പറയും മോന് ജിന്ന് ബാധിച്ചിട്ടുണ്ടോ? അപ്പൊ പെണ്ണ് പറയും ആ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പെണ്ണ് പറയും ഏ ബാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഫോട്ടോ അങ്ങനെ കാണിച്ചു കൊടുക്കും. ഈ ജാതി തനിച്ച ജ്യോത്സ്യന്മാർ തനിച്ച സാഹരന്മാർ ഇപ്പറഞ്ഞ ആളുകളുടെ അരികിലേക്ക് പോകുക എന്നതൊരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ടതല്ല. മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാൻ ഇങ്ങനെ ശൈത്താനെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നവർ, അങ്ങനെ പിശാചിന്റെ സഹായത്താൽ ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ പറയുമെന്ന് പറയുന്നവർ, ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇവർ അവതരിപ്പിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ അവ യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നുള്ള റുഖ്യയാൻ يجمع الى ذكر الله واسماءه ما يشوب منه ما يشوبه من ذكر الشياطين ഈ പറഞ്ഞവർ ഖുർആനിലേക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള അല്ലാഹുവിന്റെ ദിക്റിലേക്കും അതുപോലെ അല്ലാഹുവിന്റെ പേരുകളും അസ്മാഉകളും സിഫാത്തുകളും പറയുന്നതിലേക്ക് പിശാചിന്റെ വർത്തമാനങ്ങളും പിശാചിന്റെ സംസാരങ്ങളും പിശാചുമായുള്ള ബന്ധങ്ങളും ഉൾപ്പെടുത്തുന്നത് കാണാം. വൽ ഇസ്തിആനതി ബിഹിം പിശാചിനെ കൊണ്ടുള്ള സഹായതേട്ടം ഇതിലേക്ക് കൂട്ടിക്കലർത്തുന്നത് കാണാം. വത്തഊദി ബിമറദതിഹിം ഷൈത്താൻമാരിൽപ്പെട്ട കടുത്ത ധിക്കാരികളുടെ സഹായം ഇവർ തേടുന്നത് കാണാം. ഇതൊന്നും ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട റുഖിയയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ ബഹുമാനപ്പെട്ട സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കണം. മുൻഗാമികളായ പണ്ഡിതന്മാർ എട്ട് കാലഘട്ടത്തിൽ ഷെയ്ഖ് ഫാലിഹ് അലി ഷെയ്ഖ് പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ തൗഹീദ് പഠിച്ചവർ അവർ അവ്യക്തമായ ഒരു കാര്യത്തിലേക്കും അടുക്കുകയില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഖുറാഫാത്തുകൾ അവ എളുപ്പത്തിൽ സലഫികളാണ് എന്ന് പറയുന്നവർക്കിടയിലേക്ക് വരെ കയറി വരാൻ എന്തേ അതിന് വേണ്ടതുള്ളൂ? ഷെയ്ഖുൽ ഇസ്ലാം ഏതെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഷെയ്ഖ് ഏതെങ്കിലും ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ എന്താ പറഞ്ഞത് പോലെ ചിലപ്പോൾ ഒന്ന് നോക്കാനറിയില്ല. അങ്ങനെ പറഞ്ഞു കേട്ടാൽ മതി. ഇതല്ല സലഫിയത്ത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തുമാണ്. അത് സഹാബികൾ പാലിച്ചതുപോലെ പാലിക്കലാണ്. ഏതെങ്കിലും ഒരു ഷെയ്ഖ് പറഞ്ഞു അതല്ല ഇസ്ലാമിലെ തെളിവ്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു അതല്ല ഇസ്ലാമിലെ തെളിവ്. ഖുർആനിലും ഹദീസിലുമാണ്, പ്രത്യേകിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഷെയ്ഖ് പറഞ്ഞു എന്നതല്ല തെളിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തൗഹീദ് നിലനിർത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ നബിയ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം.